ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. മരണക്കിടക്കയിൽ കിടന്ന് ഒരച്ഛൻ മകനോട് പറഞ്ഞു, ഐ ആം ഗ്ലാഡ് ദാറ്റ് യു ഡിഡ് നോട്ട് ലെറ്റ് മീ ഡൗൺ. അച്ഛന്റെ അരികിലിരുന്ന് മകൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, പേരൻസ് ഹു ഫീൽ ദാറ്റ് ദർ ചിൽഡ്രൻ ഹാവ് നോട്ട് ലെറ്റ് ദം ഡൗൺ സെൽഡം റിമെമ്പർ ദാറ്റ് ദോസ് ചിൽഡ്രൻ ഹാഡ് പേരൻസ് ഹു ഹാഡ് നോട്ട് ലെറ്റ് ദം ഡൗൺ. ഇതിനെ മലയാളീകരിച്ചാലേ ഇപ്പറഞ്ഞതിന്റെ വലിപ്പം നമുക്ക് എളുപ്പം ഹൃദയസ്ഥമാവൂ. അതുകൊണ്ട് ആവർത്തിക്കാം. മരണക്കിടക്കയിൽ കിടന്ന് അച്ഛൻ മകനോട് സംതൃപ്തിയോടെ പറഞ്ഞു, നീ എന്നെ ചതിച്ചില്ല എന്നറിയുമ്പോൾ എനിക്ക് സമ്പൂർണ്ണ സംതൃപ്തിയാണ്, സന്തോഷമാണ്. അതിന് മറുപടിയായാണ് മകൻ പറഞ്ഞത്, മക്കൾ ചതിച്ചില്ലെന്ന് സംതൃപ്തി അടയുന്ന മാതാപിതാക്കൾ ഓർക്കാറില്ല, ചതിക്കാത്ത മാതാപിതാക്കളാണ് അവരെ വളർത്തിയത് എന്ന്. ആ അച്ഛന്റെ പേര് പി എ പൌലോസ് കോർ എപ്പിസ്കോപ്പ് എന്നായിരുന്നു. മകന്റെ പേര് ഡി ബാബു പോൾ. മകനോട് അച്ഛൻ അങ്ങനെ പറയാനുണ്ടായ സന്ദർഭം മകൻ IAS നേടിയതിലുള്ള അഭിമാനമായിരുന്നു. ജൂനിയർ എഞ്ചിനീയറായി സർക്കാർ സർവീസിൽ പ്രവേശിച്ച് പിന്നീട് സിവിൽ സർവീസ് നേടി ചീഫ് സെക്രട്ടറിയുടെ പദവിയിൽ എത്തിയ ബാബു പോൾ തന്റെ സർവീസ് സ്റ്റോറികൾ ഓർത്തെടുത്ത് പ്രസിദ്ധീകരിച്ച കഥ ഇതുവരെയിൽ ഈ സന്ദർഭം വിവരിച്ചിട്ടുണ്ട്.
ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് പി എ പൗലോസ് കോർ എപ്പിസ്കോപ്പായുടെ മകൻ എന്നുള്ള നിലയിലാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. കാരണം അച്ഛൻ എന്റെ റോൾ മോഡൽ, എന്റെ ഹീറോ എല്ലാം എന്റെ അച്ഛനായിരുന്നു.
എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ബാബു പോൾ 1962 July 15 തിരുവനന്തപുരത്ത് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ ജൂനിയർ എഞ്ചിനീയറായി ജോലിയിൽ പ്രവേശിച്ചു. എന്തുകൊണ്ട് IAS എന്ന് ബാബു പോൾ പറയുന്നു.
ആലുവ കോളേജിലെ പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുന്ന കാലത്ത് മാർക്ക് ലിസ്റ്റ് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സ്റ്റാഫ് റൂമിൽ ചെന്നപ്പോൾ അവിടുത്തെ ഇംഗ്ലീഷ് പ്രൊഫസർ എന്റെ ഒപ്പ് കണ്ടിട്ട് പറഞ്ഞു, എന്റെ ഒപ്പ് എന്നെ ഗൗരവം പോരാ, ഞാൻ ബാബു എന്ന് മാത്രമാണ് ഒപ്പിട്ടിരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഈ ഒപ്പ് മാറ്റിയിട്ട് ഡി ബാബു പോൾ എന്ന് മുഴുവൻ എഴുതി ഒപ്പിട്ടില്ലെങ്കിൽ 8-ാമത്തെ കൊല്ലം കഴിഞ്ഞ് താൻ കളക്ടർ ആകുമ്പോൾ ഒപ്പിനൊരു വില ഉണ്ടാവില്ല. 15 വയസ്സായിരിക്കുന്നു അന്ന് പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞപ്പോൾ ആലുവയിൽ എന്നെ പഠിപ്പിച്ച എല്ലാ സാറന്മാരും തന്നെയാണ്, മാത്തമാറ്റിക്സിലെ വെങ്കട്ടരാമൻ സാറും ഹിന്ദിയിലെ മേനോൻ സാറും ഒഴിച്ച് ബാക്കി എല്ലാവരും എന്നോട് പറഞ്ഞത് അവരവരുടെ വിഷയത്തിൽ MA കഴിഞ്ഞിട്ട് IAS എഴുതണമെന്നാണ് സാറന്മാർ പറഞ്ഞത്. പക്ഷെ നാട്ടിലെ പിയർ ഇൻഫ്ലുവൻസിൽ അതിനൊത്തും IAS ഒക്കെ അത് വളരെ അപ്രാപ്യവും വിദൂരവുമായ ഒരു സ്വപ്നമായതുകൊണ്ട് അങ്ങനെ റിസ്ക് ഒന്നും എടുത്ത് പോകണ്ട, ഈ നാട്ടിൽ എല്ലാവർക്കും കിട്ടിയതായിട്ട് കേട്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ആണെങ്കിലും എഞ്ചിനീയറിംഗിന് വന്നോളൂ. ഞാൻ സാധാരണ എല്ലാവരോടും പറയാറുണ്ട്, എനിക്ക് എഞ്ചിനീയറിംഗ് ഒന്നും അറിഞ്ഞുകൂടായിരുന്നതുകൊണ്ട് മാനമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാലും മതി. അവിടെ ഇരുന്നാലും ഒരു രണ്ടാം കടക്കാരനായിരുന്നേനെ, അതുകൊണ്ട് അവിടുന്ന് പുറത്തുകാടി പോന്നു എന്ന് വിചാരിച്ചാലും മതി. എല്ലാവരും ദൈവനിയോഗം എന്നേ ഞാൻ വിചാരിക്കും.
പിന്നീട് 1962 മുതൽ 2001 വരെ 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഔദ്യോഗിക കാലഘട്ടം, എത്രയെത്ര പദവികൾ, മാറി മാറി വന്ന സർക്കാരുകൾ, ഏതെല്ലാം മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ. പക്ഷെ ബാബു പോളിന് ഔദ്യോഗിക പദവിയിൽ അധികം കോലാഹലങ്ങളും വിവാദങ്ങളും നേരിടേണ്ടി വന്നിട്ടില്ല.
അങ്ങക്ക് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഇഷ്ടമല്ല എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ തന്നെ മാറ്റം വേണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് എഴുതി കൊടുക്കാം. പക്ഷേ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറിറ്റേറ്റ് ചെയ്ത് ഞാൻ ഇട്ടേച്ചു പോകുന്ന വിചാരിച്ച് അങ്ങേക്ക് തെറ്റിപ്പോയി, ഞാനിവിടെ ഇരുന്നേ പോകുള്ളൂ. അങ്ങനെയൊക്കെ പറയേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ വളരെ വിരളമാണ്. മന്ത്രിമാരുമായിട്ട് അങ്ങനെ വലിയ ഉടക്ക് ഡയറക്റ്റ് ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് ചില സന്ദർഭങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അവർക്കും അറിയാമല്ലോ പറഞ്ഞാൽ എന്തൊരു നടക്കുമെന്ന്. അവരാവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാനൊന്നും വരില്ല. ആർ ബാലകൃഷ്ണനുള്ള ട്രാൻസ്പോർട്ട് മന്ത്രി, ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരുന്ന കാലം ഉണ്ടായിരുന്നു. അതേക്കിടയ്ക്ക് അങ്ങനെ ഏതെങ്കിലും ട്രാൻസ്പോർട്ട് കമ്മീഷണർ അങ്ങനെ മടങ്ങുമ്പം പുതിയ ആൾ വരുന്നവരാണ് എനിക്ക് ഈ ചാർജ് തരുന്നത്. അദ്ദേഹം എന്നെ അവിടെ ചോദിച്ചു കാര്യം പറയില്ല. ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്റ്റിയ സെക്രട്ടറി സ്ത്രീ ഉണ്ടായിരുന്നു, അവരെയൊക്കെ വിളിച്ചു പറയും. അവരെന്റെ അടുത്ത് എന്ന് പറയുമ്പോൾ ഞാൻ അതിന് പ്രശ്നമുണ്ട്, നിങ്ങൾ മനുഷ്യരോട് പറഞ്ഞാൽ മതി, കമ്മീഷണർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണനെ വിടും, പിന്നെ അദ്ദേഹം നിർബന്ധിക്കാറൊന്നുമില്ല.
ഇടുക്കി ജില്ലയുടെ രൂപീകരണം, വല്ലാർപാടം പദ്ധതി, വാസ്തുവിദ്യാഗുരുകുലം, കേരള ടൂറിസത്തിന്റെ നൂതന ആശയ പദ്ധതികൾ, സാഹിത്യത്തിൽ എഴുത്തച്ഛൻ പുരസ്കാരത്തിനും സംഗീതത്തിൽ സ്വാതി പുരസ്കാരത്തിനും തുടക്കമിടൽ, അങ്ങനെ ബാബു പോളിന്റെ ഉദ്യോഗ പർവ്വം വിപുലമായിരുന്നു.
എഴുത്തച്ഛൻ പുരസ്കാരവും സ്വാതി പുരസ്കാരവും ഒക്കെ എന്റെ കാലത്ത് ഉണ്ടായതാണ്. BN റാവു എഴുതിയ ഭരണഘടന അംബേദ്കറുടെ പേരിൽ അറിയപ്പെടുന്നത് പോലെ എല്ലാ മന്ത്രിമാരുടെ പേരിലാണല്ലോ അറിയപ്പെടുന്നത്. അങ്ങനെയാണ് വേണ്ടത്, ജനാധിപത്യത്തിൽ അതാണ് മര്യാദ. പക്ഷെ ആ കാലത്തായിരുന്നു.
അവസാന നിമിഷം വരെ എഴുത്തിലും വായനയിലും പ്രഭാഷണത്തിലും കർമ്മനിരതമായിരുന്നു ബാബു പോളിന്റെ ജീവിതം. സൂര്യന് കീഴിലെ എന്തിനെപ്പറ്റിയും സ്വന്തം ബോധ്യങ്ങളുണ്ടായിരുന്നു, ആരോടും സംവദിക്കാനുള്ള ശേഷി, നിലപാടുകളും അഭിപ്രായങ്ങളും മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം. വ്യത്യസ്ത മേഖലകളിൽ തന്റെ വ്യക്തിത്വവും കർമ്മകുശലതയും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ബാബു പോൾ. അവസാന നിമിഷം വരെ കർമ്മനിരതമായ ജീവിതം.
ആശ്രയിക്കാൻ ഒരു ദൈവം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ കുറച്ചുകൂടെ ബലവും എളുപ്പമൊക്കെ വരും. അത് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് വളർന്നു വരുമ്പോൾ കൂടുതൽ സമയം. അപ്പം ഞാൻ രാവിലെ ഈശ്വര വിചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സമയം ഒരു ദിവസത്തിലെ 24 മണിക്കൂറിൽ ഏകദേശം 1-1.5 മണിക്കൂർ ഈ പരിപാടികൾക്കായിട്ടാണ് പോകുന്നത്. അത് എനിക്കൊരു കൗതുകം അങ്ങനെ തോന്നി അങ്ങനെ വന്നു എന്നുള്ളത്.
ജീവിതത്തിന്റെ തത്വശാസ്ത്രത്തെക്കുറിച്ച് ഒരിക്കൽ ബാബു പോൾ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തിനു വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയ അതുല്യ ജന്മമായിരുന്നു ബാബു പോളിന്റേത്.
കാറ്റിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, അത് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നുവെന്നും ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ ആയിരിക്കുമ്പോൾ എന്നെ ഇവിടെ ആക്കിയ ഈശ്വരനോടുള്ള എൻ്റെ ബന്ധം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നുന്നത്.